بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. محمد بن عبد الوهاب رحمه الله أدهتنا بيري محمد بن عبد الوهاب بن سليمان بن علي بن محمد بن أحمد بن راشد بن بريد بن مشرف الندي التميمي. ഇപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ പരിപൂർണ നാമം എന്ന് നമ്മൾ പറഞ്ഞു. ഹിജ്റ വർഷം 1115 അദ്ദേഹം ജനിച്ചത്. അൽ ഉയൈന എന്ന പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഹഫിള റഹിമഹുല്ലാഹ് ഖുർആൻ ഖബ്ല ബുലൂഗിഹി സിന്നൽ ആഷിറ അല യദി വാലിദി. തൻ്റെ പിതാവിൽ നിന്നാണ് അദ്ദേഹം ഖുർആൻ പഠിച്ചത്. 10 അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കി. 10 അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കി. മാത്രമല്ല പിതാവിൻ്റെ അടുക്കൽ നിന്ന് തന്നെയാണ് ഹംബലി ഫിഖും തഫ്സീറും ഹദീസും പഠിച്ചത്. ഹംബലി ഫിഖ് തഫ്സീർ ഹദീസ്. അദ്ദേഹത്തിൻ്റെ കാര്യമായ വായനാ ഗ്രന്ഥങ്ങൾ ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അതുപോലെ ഇബ്നു ഖയ്യിം, ഈ രണ്ടുപേരുടെയും കിതാബുകളായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യമായ അവലംബം. വഅലൈക്കും അസ്സലാം. അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലങ്ങൾ, ഇൽമു നേടുന്നതിനു വേണ്ടി അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലങ്ങൾ. ഒരു മുഹദ്ദീസിന്റെ അതല്ലെങ്കിൽ ഒരു ആലിമിന്റെ ഹിമ്മത്ത്, ഇൽമിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം വ്യക്തമാക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ റഹലാത്തുകൾ, യാത്രകൾ. മുൻഗാമികളായ പണ്ഡിതന്മാർ അനേകം ദൂരങ്ങൾ യാത്ര ചെയ്തിരുന്നു. അമ്പിയാക്കന്മാരുടെയും സ്വഹാബികളുടെയും സുന്നത്തിൽപ്പെട്ടതാണ്. അമ്പിയാക്കന്മാരിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൽമിനു വേണ്ടി യാത്ര ചെയ്തയാളാണ്. സൂറത്തുൽ കഹ്ഫിൽ ആ സംഭവം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സ്വഹാബികളിൽ ധാരാളം പേർ, ഇബ്നു അബ്ബാസ്, അതുപോലെ അനേകം പണ്ഡിതന്മാർ മാസങ്ങൾ വഴിദൂരം ഒന്നോ രണ്ടോ ഹദീസുകൾക്ക് വേണ്ടി, ചിലപ്പോൾ ഒരു ഹദീസിനു വേണ്ടി മാത്രമായി യാത്ര ചെയ്തിട്ടുണ്ട്. സലഫുകളിൽ ധാരാളം പേർക്ക് യാത്രകളുണ്ട്. ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാ അദ്ദേഹത്തിന് അർറഹല ഫി തലബിൽ ഹദീസ് എന്ന പേരിൽ ഗ്രന്ഥം തന്നെയുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ യാത്ര ചെയ്യുക എന്നത്, ഇൽമിനു വേണ്ടി യാത്ര ചെയ്യുക, തങ്ങളുടെ നാട്ടിലുള്ള ഇൽമുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുറത്തേക്ക് യാത്ര പോവുക എന്നത് ഉലമാക്കളുടെ സുന്നത്തിൽപ്പെട്ടതായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലങ്ങൾ ഒന്ന്, മക്കയിൽ അദ്ദേഹം ഇൽമു നേടുന്നതിനു വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഹറമിലെ പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം ഇൽമു നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ മദീനത്തുൻ നബവിയ, നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, അൽ മക്ക എന്ന് പറയാൻ പാടില്ല, മക്ക എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്നാൽ മദീന എന്ന് മാത്രം പറയാൻ പാടില്ല, അൽ മദീന എന്ന് പറയാൻ പാടുള്ളൂ. മക്ക അൽ മുക്കറമ അല്ലെങ്കിൽ മക്ക, എന്നാൽ അൽ മദീന എന്നേ പറയാൻ പാടുള്ളൂ. അലിഫ്ലാമില്ലാതെ മദീന പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇറാഖിലും ഇറാഖിലെ ബസറയിലും, ഇറാഖിലേക്ക് മൊത്തത്തിലും ഇറാഖിലെ ബസറയിൽ പ്രത്യേകമായും അദ്ദേഹം ഇൽമിനു വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹം കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം എഴുതിയത് ബസറയിൽ വെച്ചുകൊണ്ടാണ്. ബസറയിൽ വെച്ചാണ് അദ്ദേഹം കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം എഴുതിയത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ അഹ്സാ എന്ന പ്രദേശം, അവിടെ വെച്ചാണ് എഴുതിയത് എന്ന് വേറെ അഭിപ്രായമുണ്ട്. കിതാബു തൗഹീദ് എഴുതിയത് അഹ്സായിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞ ആൾക്കാരും അദ്ദേഹത്തിന്റെ ദഅവത്ത് അവിടെ വെച്ചാണ് ആരംഭിച്ചത്. വ്യാപകമായി പ്രചരിച്ച സ്ഥലം അഹ്സായിൽ വെച്ചിട്ടാണ്. അദ്ദേഹം പഠിച്ച പണ്ഡിതന്മാർ, അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ, ഷെയ്ഖ് അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ. ആരാണ് അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ? അദ്ദേഹത്തിന്റെ വാപ്പ തന്നെ. അദ്ദേഹം പഠിച്ച ഒന്നാമത്തെ പണ്ഡിതൻ തന്റെ വാപ്പയാണ്. ഇത് പല പണ്ഡിതന്മാരുടെയും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവരുടെ ആദ്യത്തെ ഉസ്താദ് വാപ്പയായിരിക്കും. അത് മുസ്ലിം സമൂഹം ഇൽമിൽ എത്രമാത്രം വേരൂന്നിയിരുന്നു എന്ന കാര്യം തെളിയിക്കുന്നതാണ്. കാരണം മിക്ക ആൾക്കാരും പഠിച്ച ഒരു വാപ്പ എടുത്താണ് ആദ്യം. അപ്പൊ അവരുടെ വാപ്പാക്ക് വിവരമുണ്ടായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഷിഹാബുദ്ദീൻ അൽ മൂസൈലി, അനേകം പണ്ഡിതന്മാരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് നമ്മൾ വായിക്കുന്നില്ല. അൽമുസിലി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ധാരാളം പേരുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ മക്കളിൽ പലരും പണ്ഡിതന്മാരാണ്. അദ്ദേഹത്തിന്റെ മകനായ അലി ഇബ്നു മുഹമ്മദ് പണ്ഡിതനായിരുന്നു. ഹുസൈൻ ഇബ്നു മുഹമ്മദ്, അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് ഇവരെല്ലാം പണ്ഡിതന്മാരാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരമക്കളും അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. മക്കൾ മാത്രമല്ല, മക്കളുടെ മക്കളും ഷേഖിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടയാളാണ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിന് ഷർഹ് എഴുതിയ പണ്ഡിതൻ കൂടിയാണ് ഷേഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ ഇബ്നു മുഹമ്മദ്. അദ്ദേഹത്തിന് കിതാബ് തൗഹീദിന് ഷർഹ് തന്നെയുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ ഇബ്നു മുഹമ്മദ്. അതുപോലെ തന്നെ ഇമാം അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ഇബ്നു സഊദ്, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഷേഖ് അൽ ഇമാം അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ഇബ്നു സഊദ്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്ന് സൗദി അറേബ്യ അറിയപ്പെടുന്നത്. ആലു സഊദ് കുടുംബത്തിലേക്കാണ് സഊദിയ എന്ന പേര് ചേർത്തിട്ടുള്ളത്. ഷേഖിന്റെ ഒപ്പം ദഅവത്തിൽ മുന്നിൽ നിൽക്കുകയും ജിഹാദ് ചെയ്യുകയും ചെയ്ത അവിടുത്തെ ഭരണാധികാരിയായിരുന്നു അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ഇബ്നു സഊദ്. അദ്ദേഹത്തിന്റെ ചരിത്രവും നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു ചരിത്രമാണ്. അദ്ദേഹമാണ് സൗദി അറേബ്യ ഈ രൂപത്തിൽ സ്ഥാപിച്ചത്, രാജ്യമായി സ്ഥാപിച്ചത് അദ്ദേഹമാണ്. റഹിമഹുള്ള അദ്ദേഹം ബാക്കി വെച്ചുപോയ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബുകൾ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് പുസ്തകങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ആസാറു ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ അഹമ്മദ് ബിൻ മുഹമ്മദ് അദ്-ദബീബ് എന്ന പണ്ഡിതൻ എഴുതിയ കിതാബ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ, നിങ്ങൾക്ക് പോലും പരിചയമുള്ള, എല്ലാവർക്കും നമുക്കൊക്കെ പരിചയമുള്ള ചില കിതാബുകളാണ് കശ്ഫുഷുബുഹാത്ത്. പഠിച്ചിരിക്കേണ്ട, ആദ്യത്തിൽ പഠിച്ചു തുടങ്ങേണ്ട ഒരു കിതാബാണ് കശ്ഫുഷുബുഹാത്ത് എന്ന കിതാബിൽ അദ്ദേഹം ഖുബൂരികൾ പറയുന്ന ന്യായവാദങ്ങളും അതിനുള്ള മറുപടിയുമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഉസൂലു സലാത്ത്, അതുപോലെ തന്നെ ഉസൂലുൽ ഈമാൻ, കുറച്ച് ഹദീസുകളുടെ സമാഹാരമാണ്. അത് വളരെ മനോഹരമായ കിതാബാണ് ഉസൂലു അൽ ഈമാൻ, വളരെ നല്ല കിതാബാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള കിതാബാണ് മുഖ്തസറു സാദുൽ മആദ്, സാദുൽ മആദ് ഫി ഖൈരി ഫി ഹദി ഖൈരിൽ ഇബാദ് എന്ന ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബിന്റെ ചുരുക്കമാണത്, മുഖ്തസറു സാദി അൽ മആദ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ, വളരെ മനോഹരമായ, നിങ്ങൾ വായിച്ചിരിക്കുകയും പഠിക്കുകയും നിങ്ങളുടെ തലമുറ ഇൽമിൽ മുന്നോട്ട് പോകുമ്പോൾ വായിച്ചിരിക്കേണ്ട കിതാബാണ് മസായിലുൽ ജാഹിലിയ, മസായിലു അൽ ജാഹിലിയ. ഈ പുസ്തകത്തിൽ അദ്ദേഹം ജാഹിലിയ സമ്പ്രദായങ്ങൾ അതെന്തൊക്കെയാണ് എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ട്. സുറോത്തു സ്വല, നമ്മൾ പഠിച്ച ചില കിതാബുകളും തഅലീമു അസ്സബിയാനി തൗഹീദ്, അതുപോലെ തന്നെ അൽ ജാമിഉ ഫിൽ ഇബാദ, ഇങ്ങനെ ചില കിതാബുകൾ നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് റഹിമഹുള്ള, അദ്ദേഹം മരണപ്പെട്ടത് 1206 അദ്ദേഹം മരണപ്പെട്ട സ്ഥലം ഇതിൽ പ്രത്യേകമായി കൊടുത്തിട്ടില്ല. മരണപ്പെട്ടത് 1206. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെതിരെ അനേകം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. മറ്റെല്ലാ സത്യത്തിന്റെ വക്താക്കൾക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ ധാരാളം ആരോപണങ്ങൾ അദ്ദേഹത്തെ പറ്റിയും വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അദ്ദേഹം അധികാരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്നത്. ഇത് അമ്പിയാക്കന്മാർക്കെതിരെയൊക്കെ ഉണ്ടായ ആരോപണമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത് കാണാം, ഇൻ ഹുവ ഇല്ലാ റജുലുൻ യുരീദു അൻ യതഫദ്ദല അലൈക്കും, നബിമാരെ കുറിച്ച് പറഞ്ഞതിൽപ്പെട്ടതാണ്, ഈ നബി നിങ്ങൾക്കുമേൽ അധികാരം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മാത്രമാണ് എന്ന് പണ്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി വന്ന ഒരു ആരോപണം അതാണ്. അതുപോലെ വേറെ ചില ആളുകൾ അദ്ദേഹം ഒരു അഞ്ചാം മദ്ഹബിന്റെ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളാണ് വഹാബിയ അല്ലെങ്കിൽ വഹാബികൾ എന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ദഅവത്തിനെയും വിമർശിച്ചത്. അവരോട് നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം മുൻഗാമികളായ ആളുകളോട് എതിരായ ഏത് വിഷയങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്? സലഫുകൾ പറഞ്ഞ ഒരേ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതലായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ള, കുൽഹാത്തു ബുർഹാനക്കും, നിങ്ങൾ നിങ്ങളുടെ തെളിവുകൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ ചിലർ അദ്ദേഹം അഖീദ മാത്രം അറിയുന്നയാളാണ്, ഫിഖ്ഹിൽ അദ്ദേഹത്തിന് തീരെ വിവരമില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. അദ്ദേഹത്തിന്റെ ഫിഖ്ഹിലുള്ള കിതാബുകൾ വായിച്ചാൽ ആ തെറ്റിദ്ധാരണ പലർക്കും മാറും. അദ്ദേഹത്തിന് ഫിഖ്ഹിൽ കിതാബുകളുമുണ്ട്. ചില തുല്ലാബുൽ ഇൽമുകൾ ഫിഖ്ഹിൽ അബ്ദുൽ വഹാബിന് കിതാബുണ്ടോ എന്ന് വരെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതാത്തിൽ ഫിഖ്ഹിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന് കിതാബുകളുമുണ്ട്, ഹദീസുകൾ ക്രോഡീകരിച്ച കിതാബുകളും, അതുപോലെ ആദാബുൽ മഷീ ഇലാ സ്വലാ അദ്ദേഹത്തിന് ഗ്രന്ഥമാണ്, ആദാബു അൽ മഷീ ഇലാ സ്വലാ. അതുപോലെ തന്നെ ഷുറൂത്തു സ്വലാ വാജിബാത്തുഹ, നമസ്കാരത്തിന്റെ ഷുറൂത്തുകളും അതിന്റെ വാജിബാത്തുകളും പഠിപ്പിക്കുന്ന ചെറിയ കിതാബ് അദ്ദേഹത്തിനുണ്ട്. ഇങ്ങനെ അനേകം കിതാബുകൾ അദ്ദേഹത്തിനുണ്ട്. ഇനി കുറച്ചു കാര്യങ്ങൾ ഇൻഷാഅള്ളാ നാളെ നമുക്ക് കിതാബിലേക്ക് നേരെ കടക്കാം. കിതാബിനെ കുറിച്ച് മൊത്തത്തിൽ ഒരു ചെറിയ വിവരം നമ്മൾ ആദ്യം നേടിയെടുക്കേണ്ടതുണ്ട്. തൗഹീദിന്റെ വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് മുന്നേയും ശേഷവും പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ ചില കിതാബുകൾ നമ്മൾ ആദ്യം ഒന്ന് പരിചയപ്പെടുന്ന നന്നായിരിക്കും. അതിലൊന്നാണ് കിതാബു തൗഹീദ് വഇസ്ബാത്തു സിഫാത്തി റബ്ബി അസ്സ വജല്ല, ഇബ്നു ഖുസൈമയുടെ കിതാബാണ്. വളരെ പൗരാണികനായ പണ്ഡിതനാണ്. കിതാബു തൗഹീദ് വഇസ്ബാത്തു സിഫാത്തി അറബ്ബി അസ്സ വജല്ല, ഇബ്നു ഖുസൈമയുടെ കിതാബാണ്. ഹിജറ 311 മരണപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം. ഹിജറ 311 കിതാബു തൗഹീദ് വഇസ്ബാത്തു സിഫാത്തി റബ്ബി അസ്സ വജല്ല. മറ്റൊരു കിതാബ് അത്തൗഹീദ് ലിബ്നു മന്ദഹ്, ഇബ്നു മന്ദഹ് എന്ന പണ്ഡിതന് അത്തൗഹീദ് എന്ന പേരിൽ വേറൊരു കിതാബ് അത്തൗഹീദ്. എന്റെ പരിപൂർണമായ പേര് മഅരിഫത്തു അസ്മാഇല്ലാഹി വസിഫാത്തിഹി അലൽ ഇത്തിഫാഖ് വത്തഫറുജ് എന്ന. അദ്ദേഹം 395 മരണപ്പെട്ടയാളാണ്. ഇബ്നു മന്ദഹ്, ഇബ്നു മന്ദഹ്, മീം നൂന് ദാല് ഹ. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിനുള്ള കിതാബാണ് ഖാഇദ ഫി തൗഹീദ് അൽ-ഉലൂഹിയ്യ, തൗഹീദിൽ മാത്രം രചിക്കപ്പെട്ട കിതാബാണ്. ഖാഇദത്തുൻ ഫി തൗഹീദി അൽ-ഉലൂഹിയ്യ. ഷെയ്ഖുൽ ഇസ്ലാം മരണപ്പെട്ടത് എപ്പോഴാണ്? ഹിജ്റ വർഷം 728 ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മരണപ്പെട്ടത് 728, ഹിജ്റ വർഷം 728. അതുപോലെ ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഇബ്നു റജബ് അൽ ഹംബലി ഫതഹുൽ ബാരിയുടെ രചയിതാവാണ് അദ്ദേഹം. നമ്മൾ പലർക്കും ഇബ്നു ഹജർ അസ്ഖലാനി ഫതഹുൽ ബാരി എഴുതിയതറിയാം, പക്ഷേ ഇബ്നു റജബിന് ഒരു ഫതഹുൽ ബാരി ഉണ്ട്. സഹീഹ് ബുഖാരിക്ക് ഷർഹ് എഴുതിക്കൊണ്ട് ഇബ്നു റജബും ഒരു ഫതഹുൽ ബാരി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഷർഹു കലിമത്തിൽ ഇഖ്ലാസ്, വളരെ നല്ല കിതാബാണ്. ഷർഹു കലിമ ചെറിയ കിതാബാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പോറലേൽപ്പിക്കുമോ എന്ന വിഷയമാണ് പുസ്തകത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. നമ്മൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട നല്ലൊരു ഷർഹു കലിമത്തിൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർഹു. അതുപോലെ തൗഹീദു അൽ ഉലൂഹിയയുടെ വിഷയത്തിൽ പ്രത്യേകമായി രചിക്കപ്പെട്ട പ്രസിദ്ധമായ ഏതാണ്ട് ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഉലൂഹിയക്ക് മാത്രമായി രചിക്കപ്പെട്ടൊരു ഗ്രന്ഥം എന്ന് പറയാൻ പറ്റിയതാണ് തജ്രീദു തൗഹീദ് എന്ന കിതാബ്. തജ്രീദു അത്തൗഹീദ് അഹമ്മദ് ഇബ്നു അലി അൽ മഖ്രീസി അദ്ദേഹത്തിന്റെ കിതാബാണ്. ഇതൊക്കെ മുന്നേ എഴുതപ്പെട്ട കിതാബാണ്. പിന്നെ ആധുനികരായ പണ്ഡിതന്മാർ എഴുതിയ കിതാബുകൾ ധാരാളമുണ്ട്. ഉദാഹരണത്തിന് ഷെയ്ഖ് സാലിഹ് ഫൗസാൻ എഴുതിയ അഖീദ തൗഹീദ്, അലി ഇർഷാദ് ഫി സഹീഹ് ഇഅ്തിഖാദ്, അതുപോലെ തന്നെ അബ്ദുൽ അസീസ് ഇബ്നു ബാസിന് ധാരാളം കിതാബുകളുണ്ട്. അങ്ങനെ പല പണ്ഡിതന്മാർക്കും തൗഹീദിന്റെ വിഷയത്തിൽ അനേകം കിതാബുകളുണ്ട്. ഇത് പ്രത്യേകം പറയുന്നില്ല. ഷെയ്ഖ് ഈ കിതാബ് എഴുതാനുള്ള കാരണം തന്റെ നാട്ടിൽ കണ്ടുവന്നിരുന്ന ശിർക്കും ബിദ്അത്തുകളും അതുപോലെ തന്നെ തൗഹീദിനെതിരായ അനേകം കാര്യങ്ങളും ഷിർക്കുൻ ഖഫിയാകട്ടെ, ഷിർക്കുൻ അക്ബറാകട്ടെ, ഇത്തരം പല രൂപങ്ങൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ കണ്ടിരുന്നു. അതിനെ തിരുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയത്. ഈ പുസ്തകത്തിൽ ഷേഖ് ഓരോ വിഷയങ്ങൾ കൊണ്ടുവരുന്ന രൂപം, അതിനെക്കുറിച്ച് മൊത്തത്തിൽ ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കണം. എന്നാൽ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അദ്ദേഹം ആദ്യം ഓരോ അധ്യായത്തിനും ഓരോ തലക്കെട്ട് നൽകും, അതിന് യോജിച്ച തലക്കെട്ട്. ആ തലക്കെട്ടുകൾ മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. തലക്കെട്ടുകൾക്ക് മാത്രം അൻവാൻ എന്നാണ് അറബിയിൽ തലക്കെട്ടിന് പറയാം. അൻവാനുകൾക്ക് മാത്രമായി വിശദീകരണം എഴുതിയ കിതാബുകളും വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ തലക്കെട്ടിന് കീഴിൽ അതിനോട് യോജിക്കുന്ന, ആ തലക്കെട്ടിനോട് യോജിക്കുന്ന രൂപത്തിലുള്ള, അതിനോട് സാക്ഷ്യം നിൽക്കുന്ന ആയത്തുകൾ, ആയത്താണെങ്കിൽ ആദ്യം ആയത്ത് കൊടുക്കും, ആയത്തില്ലെങ്കിൽ ഹദീസ്, ചിലപ്പോൾ ആയത്തും ഹദീസും ഒരുമിച്ച് കൊടുക്കും. പിന്നെ അതിന്റെ തഫ്സീറിൽ, അതായത് അതിന്റെ വിശദീകരണത്തിൽ സലഫുകളായ ആളുകൾ പറഞ്ഞിട്ടുള്ള, മുൻഗാമികളായ ആളുകൾ പറഞ്ഞിട്ടുള്ള അഖ്വാലുകൾ. ഇതാണ് പുസ്തകത്തിന്റെ ഏതാണ്ടൊരു ചിത്രം. മിക്ക അധ്യായങ്ങളും ഇങ്ങനെ ഉണ്ടാവാം. ഇത് കഴിഞ്ഞതിന് ശേഷം വഫീഹി മസായിൽ, ഇതിൽ പഠിക്കാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് 1, 2, 3 എന്നിങ്ങനെ അദ്ദേഹം ആ പുസ്തകത്തിൽ ആ തെളിവുകൾ, മേലെ കൊടുത്തിട്ടുള്ള ആയത്ത് ഹദീസ് ചലഫുകളുടെ വാക്ക്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്, അത് ചുരുക്കി ചെറിയ വളരെ ലളിതമായ അറബി ഭാഷയിൽ അദ്ദേഹം എടുത്തു കൊടുക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഈ പുസ്തകം തൗഹീദിന്റെ വിഷയത്തിൽ രചിക്കപ്പെട്ട ഈ പുസ്തകം മറ്റു പുസ്തകങ്ങളിൽ വേറിട്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിന്റെ തർത്തീബാണ്. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻഷാഅല്ലാഹ് നമ്മൾ ഷർഹ് എടുക്കുന്ന സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോന്നും ഷെയ്ഖ് അത് കൊടുത്തിട്ടുള്ള തർത്തീബ് അത് വളരെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടാണ് ഓരോ അധ്യായം അദ്ദേഹം നൽകിയിട്ടുള്ളത്. കേവലം ഇങ്ങനെ ഒരു ഓരോ അധ്യായങ്ങൾ അങ്ങനെ കൊടുത്തുപോലെ ഓരോന്നിലും ഓരോ രഹസ്യം ഉണ്ടായിരിക്കും. ഇന്നത് വന്ന് പിന്നെ അടുത്തത് വരാനൊരു കാരണമുണ്ടായിരിക്കും. അതാണ് ഈ പുസ്തകത്തെ വല്ലാതെ പ്രത്യേകമാക്കിയത്. പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ പണ്ടു മുതലേ ഉള്ള രീതികൾപ്പെട്ടതാണ്, പ്രത്യേകിച്ച് അറബികളുടെ രീതികൾപ്പെട്ടതാണ്. നേരെ കണ്ട് എല്ലാം മനസ്സിലാവണ വളരെ ലളിതമായിട്ട് പായസം കുടിക്കുന്ന പോലെ എടുത്തു വെക്കാൻ പറ്റിയ പുസ്തകങ്ങളായിരിക്കില്ല അവരുടെ എടുക്ക് കൂടുതൽ സ്വീകാര്യതാണ്. മറിച്ച് തല കുറെ കൂടി വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന രൂപത്തിലുള്ള രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരുന്ന, സാധാരണക്കാരന് വായിച്ചാൽ അവനും മനസ്സിലാവും, എന്നാൽ വളരെ വലിയ പണ്ട് അവൻ വായിച്ചാൽ അവന് കുറെ ഫായിദ കിട്ടും, ആ രൂപത്തിൽ എഴുതുന്ന ഇമാം അൽ ബുഖാരി. അദ്ദേഹം ഓരോ കിതാബ് കൊണ്ടുവന്നതിന് ഓരോ കാരണമുണ്ട്. അദ്ദേഹം കിതാബ് ആദ്യം തുടങ്ങിയത് ബദ്ഉൽ വഹീനാണ്, കിതാബ് ബദ്ഉൽ വഹീ, വഹീന്റെ ആരംഭം. പിന്നെ കിതാബുൽ ഇൽം, പിന്നെ ഇൽമിന്റെ കിതാബ്. അങ്ങനെ അവസാനം അദ്ദേഹം അവസാനിപ്പിക്കുന്ന കിതാബ് തൗഹീദിലാണ്. ഈ ഓരോ കിതാബുകൾ അദ്ദേഹം കൊണ്ടുവന്നതിന് ഓരോ കാരണമുണ്ട്, ഓരോ തർത്തീബ് കൊണ്ടുവന്നത്. ബദ്ഉൽ വഹീ ആദ്യം കൊടുക്കാനുള്ള കാരണം പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു ഇസ്ലാമിന്റെ ആരംഭം വഹീയിൽ നിന്നാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം വഹീ കൊടുത്തത്. പിന്നെ അദ്ദേഹം കൊടുത്ത കിതാബുൽ ഇൽമാണ്, അത് അദ്ദേഹം കൊടുക്കാനുള്ള കാരണം വഹയാണ്. ഇൽമും, ഇൽമ് എന്ന് പറഞ്ഞാൽ വഹയിൽ നിന്ന് കിട്ടുന്നതാണ്, അതല്ലാതെ സ്വന്തം ചിന്തയല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം വഹയ് കൊടുത്ത് പിന്നെ ഇൽമ് കൊടുത്തത്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നേരെ വായിക്കുമ്പോൾ അത് അങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹം ഒരു കിതാബ് കൊടുത്തെന്ന് മാത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ. മാത്രമല്ല ഓരോ ഹദീസുകൾ, ഓരോ സനദ് കൊടുക്കുന്നതിന് പോലും അദ്ദേഹത്തിന് ചില സൂചനകളുണ്ട്. സനദിൽ പോലും ചിലപ്പോൾ അദ്ദേഹം രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെക്കാറുണ്ടായിരുന്നു. ചില സനദ് അദ്ദേഹം ബസറക്കാരത് മാത്രം കൊടുക്കും. ബസറക്കാരത് മാത്രം കൊടുക്കാനൊരു കാരണമുണ്ട്, കാരണം ബസറയിൽ ആ കാര്യം പ്രത്യേകം പ്രസിദ്ധമായിരിക്കും. അപ്പൊ അത് ആ ഹദീസിന്റെ സനദുകളെ കുറിച്ച് അറിയുന്ന, അതിനെക്കുറിച്ച് പഠിച്ച വലിയൊരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ അവൻ അത്ഭുതം തോന്നും. എന്നാൽ സാധാരണക്കാരനായ ഒരാൾക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ അത്രയും വലിയ രസങ്ങളൊന്നും അതിലുണ്ടായിക്കൊള്ളുന്നില്ല. അവനെ സംബന്ധിച്ച് ആ ഹദീസ് വായിക്കുമ്പോൾ അവന് കിട്ടിയ ഹദീസിന്റെ പാഠം മാത്രമേ ഉണ്ടാവും. അപ്പൊ അത് അറബികളുടെ പണ്ഡിതന്മാരുടെ രചനയിൽപ്പെട്ട, അതിന്റെ രീതിയിൽപ്പെട്ടതാണ്. രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനുള്ള പല പാഠങ്ങൾ, പല ഫവായിദുകളാണ്. അത് ഇദ്ദേഹത്തിന്റെ കിതാബിലും കാണാൻ സാധിക്കും. കിതാബ് തൗഹീദ് വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം അവിടെയാണ്. അപ്പൊ അദ്ദേഹം തർത്തീബ് കൊടുത്തിട്ടുള്ളത് വിഷയങ്ങളുടെ പ്രാധാന്യം അനുസരിച്ചാണ്. ഏറ്റവും പ്രധാന വിഷയം ആദ്യം, പിന്നെ അതിനുശേഷം, പിന്നെ അതിനുശേഷം. മാത്രമല്ല അത് അവക്കിടയിലാകട്ടെ ഓരോ ബന്ധമുണ്ടായിരിക്കും, ഓരോ ബാബുകൾ തമ്മിൽ അടുത്ത ബാബുമായി ബന്ധമുണ്ടായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം പല പണ്ഡിതന്മാരിൽ നിന്നും ഈ കിതാബിൽ കോട്ട് ചെയ്തിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ ഉദ്ധരിച്ചിട്ടുണ്ട്, നക്കൽ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അൽ ബഗവി,
അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഇമാം അസ്-സഹബി ഷംസുദ്ദീൻ അസ്-സഹബി, അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം, ഈ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉദ്ധരണികൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞ കാര്യമാണ് ഇൻഷാഅല്ലാഹ് വിഷയത്തിൽ നമുക്കൊരു കഥ, ഇന്ത്യയിൽ നടന്നൊരു കഥ നമുക്ക് വായിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞു, സഹീഹുൽ ബുഖാരിയോട് അതിന്റെ തർത്തീബിൽ പല രൂപത്തിലും അതിന് സാദൃശ്യമുണ്ട് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. സഹീഹുൽ ബുഖാരിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയാം. സഹീഹുൽ ബുഖാരിയെ പോലെ അതിന്റെ സഹത്തിന്റെ കാര്യത്തിലല്ല, മറിച്ച് തർത്തീബിന്റെ കാര്യത്തിൽ കിതാബ് തൗഹീദിനെ പല പണ്ഡിതന്മാരും സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, കിതാബ് അദ്ദേഹം രചിച്ചത് ബസറയിലാണെന്നൊരു അഭിപ്രായമുണ്ട്, അതല്ല അഹ്സയിലാണ് എന്ന് വേറൊരു അഭിപ്രായം. കിതാബ് തൗഹീദിലുള്ള ഹദീസുകളുടെ അവസ്ഥ എന്താണ്? അതിലെ എല്ലാ ഹദീസുകളും ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ പോലെ പരിപൂർണമായും സഹീഹല്ല. കിതാബ് തൗഹീദിലെ എല്ലാ ഹദീസുകളും പരിപൂർണമായും സഹീഹല്ല. എന്നാൽ മൗദൂആയ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ, മൗദൂഅ് എന്ന് പറഞ്ഞാൽ ഹദീസ് ളഈഫ് എന്ന് പറയുമ്പോൾ അതിന് ഓരോ പദവികളുണ്ട്. ളഈഫ് ഉണ്ട്, അതുപോലെ ളഈഫും ജിദ്ദൻ വളരെ ളഈഫായ ഹദീസുകളുണ്ട്, ഒന്നിനും പറ്റാത്തെന്ന് പറഞ്ഞാൽ അതിനുകൊണ്ട് ഷവാഹിദ് എടുക്കാന്നൊക്കെ പറയും, അതിനൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഹദീസ്. അതുപോലെ തന്നെ മൗദൂആയ കെട്ടിച്ചമച്ച ഹദീസ്, അതുകൊണ്ട് യാതൊരു കാര്യമല്ല, കെട്ടിച്ചമച്ച കള്ളന്മാർ ഉണ്ടാക്കിയ ഹദീസുകൾ, അങ്ങനത്തെ ഹദീസ്. അപ്പൊ മൗദൂആയ ഹദീസുകൾ കിതാബ് തൗഹീദിലില്ല. അതേപോലെ തന്നെ സഹീഹും നിങ്ങൾക്ക് അറിയാമല്ലേ, സഹീഹിന് അഞ്ചോളം സ്ഥാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥാനങ്ങൾ ഒന്ന്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരുമിച്ച് ഉദ്ധരിച്ച ഹദീസ്. പിന്നെ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം മാത്രം ഉദ്ധരിച്ച ഹദീസ്. പിന്നെ ഇമാം മുസ്ലിം ഉദ്ധരിച്ചത്. പിന്നെ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഷർത്തുകൾക്ക് യോജിച്ചത്. പിന്നെ ഇമാം ബുഖാരിയുടെ ഷർത്തിന് യോജിച്ചത്. പിന്നെ ഇമാം മുസ്ലിമിന്റെ ഷർത്തിന് യോജിച്ചത്. അഞ്ചിൽ കൂടുതലുണ്ട്. പിന്നെ സാദാ സഹീഹായ ഹദീസുകൾ. ഇങ്ങനെ സഹീഹായ ഹദീസിനും ഓരോ പദവികളുണ്ട്, ളഈഫായ ഹദീസുകൾക്കും അതുപോലെ തന്നെ പദവികളുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഈ പുസ്തകത്തിൽ കൊണ്ടുവന്ന ഹദീസ് ഒന്നുകിൽ സഹീഹാണ്, ബുഖാരി മുസ്ലിമിലുള്ളതാണ് ബഹുഭൂരിപക്ഷ സന്ദർഭങ്ങളിലും, അതല്ലെങ്കിൽ കുത്തുബ് സിത്തയിലുള്ളതാണ്, അതല്ലെങ്കിൽ ചിലപ്പോൾ ളഈഫായ ഹദീസുകൾ ഹസനായതോ ളഈഫായതോ ചിലപ്പോൾ അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. മൗദൂഇല്ല, മൗദൂആയ ഹദീസുകൾ കെട്ടിച്ചമച്ച ഹദീസുകൾ ഒന്നും തന്നെ സഹീഹ് ബുഖാരിയിൽ ഇല്ല, കിതാബ് തൗഹീദിൽ വന്നിട്ടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ളഈഫായ ഹദീസുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ പണ്ഡിതന്മാരും ളഈഫാണ് എന്ന് യോജിച്ച ഹദീസുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചില ആൾക്കാർ ളഈഫാന്ന് പറഞ്ഞു, ചിലർക്ക് സഹീഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അല്ലാഹു അലം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ അത് സഹീഹായിട്ടായിരിക്കും അദ്ദേഹത്തിന് മനസ്സിലായത്. സഹീഹും ളഈഫും പണ്ഡിതന്മാരുടെ വിലയിരുത്തലുകൾ മാറി മറിയാറുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ മുസ്ലിം ഹദീസിന്റെ ക്ലാസ്സായി പോകും, അതിന് കാരണങ്ങളുണ്ട്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാരണങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാവാൻ പറയാം, നിങ്ങൾ രണ്ടുപേരും ഒരു ഹദീസ് പറഞ്ഞു, ഒരു ഉദാഹരണമാണ് കൊലമലാബ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ വിചാരിക്കാം, നിങ്ങളത്ര ഹദീസിന്റെ കാര്യത്തിൽ സൂക്ഷ്മത ഇല്ലാത്തതെന്ന് വിചാരിക്കാം. അപ്പൊ ചിലപ്പോൾ ഞാൻ നിങ്ങളെ ഹദീസ് സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞേക്കാം, പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരനാണ് അദ്ദേഹം, അദ്ദേഹം വിചാരിക്കും നിങ്ങൾ ഏറ്റവും സത്യസന്ധനായിരിക്കും, അദ്ദേഹം നിങ്ങളെ ഹദീസ് ചിലപ്പോൾ എടുത്തേക്കാം. അപ്പൊ ആളുകളുടെ വീക്ഷണങ്ങൾക്ക് അനുസരിച്ച് ചിലപ്പോൾ ഹദീസിൽ എന്ത് വരും, ഷെഹത്ത് വാഹും ബർമാണ് മാറി മാറി. ഷെഹ് ഹുസൈൻ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം സഹീഹാണെന്ന് മനസ്സിലാക്കി ഹദീസ് എല്ലാം അദ്ദേഹം കൊണ്ടുവന്നു. വേറെ ചില പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട് ആ ഹദീസുകൾ ചിലപ്പോൾ ളഈഫായേക്കാം. ഇതുപോലെ തന്നെ കിതാബ് തൗഹീദിന്റെ മൊത്തത്തിലുള്ള തർത്തീബ്, അഞ്ച് അടിസ്ഥാന വിഷയങ്ങളാണ് കിതാബ് തൗഹീദിലുള്ളത്. അഞ്ച് അടിസ്ഥാന വിഷയങ്ങൾ, ഒന്ന് എഴുതിക്കോൾ, കിതാബ് തൗഹീദിൽ അഞ്ച് അടിസ്ഥാന വിഷയങ്ങളാണുള്ളത്. ഒന്ന്, മഅരിഫത്തു തൗഹീദ്. ഒന്നാമത്തെ കാര്യം മഅരിഫത്തു അത്തൗഹീദ്, തൗഹീദ് എന്താണ്, അതാണ് ആദ്യം പറയുന്ന വിഷയം. ആദ്യത്തെ അബുവാബുകൾ അധ്യായങ്ങൾ ഈ വിഷയത്തെ ചുറ്റിപ്പറ്റിയാണ്.
എന്താണ് തൗഹീദ്, അതിന്റെ ശ്രേഷ്ഠത എന്താണ്, അത്തരം കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം തഹ്ഖീഖു തൗഹീദ്. രണ്ടാമത്തെ കാര്യം ഈ അഞ്ച് വിഷയങ്ങളിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഏതൊരു നാട്ടിൽ പോയി ഒരു വ്യക്തിക്ക് തൗഹീദ് നിങ്ങൾ പടിപടിയായി പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വഴി നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ആദ്യം എന്താണ് തൗഹീദ്, രണ്ടാമത്തെ തഹ്ഖീഖു ദാലിക തൗഹീദ്, എങ്ങനെയാണ് ആ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുക. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമാക്കുക. തൗഹീദിന്റെ അസലുണ്ട്, അതിന്റെ പരിപൂർണത ഉണ്ട്. എങ്ങനെയാണ് തൗഹീദിന്റെ പരിപൂർണതയിലേക്ക് എത്തി തഹ്ഖീഖ് ചെയ്യുക, തഹ്ഖീഖു തൗഹീദ്. മൂന്നാമത്തെ കാര്യം അൽ ഖൗഫു മിന അശ്ശിർക്കി ബി അൻവാഇഹി. അൽ ഖൗഫു മിന അശ്ശിർക്കി ബി അൻവാഇഹി, തൗഹീദ് പരിപൂർണമാക്കിയ പിന്നെന്താ വേണ്ടിയത്? ശിർക്കിൽ നിന്നുള്ള ഭയം, അതിന്റെ ഇനങ്ങൾ എന്തൊക്കെയാണ് അത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന് സിഹർ പെടും, ശിർക്കൻ മന്ത്രം. അൽ ഖൗഫു മിന അശ്ശിർക്കി ബി അൻവാഇഹി, ഇതാണ് തൗഹീദി ദഅവ എന്ന് പറഞ്ഞ ഇതാണ്. ഇക്കാര്യം ഈ അഞ്ച് കാര്യങ്ങളിൽ എന്തെങ്കിലും വരണം. ഒന്ന്, എന്താണ് തൗഹീദ്? രണ്ട്, തൗഹീദ് എങ്ങനെ പൂർത്തീകരിക്കാം? ഒരാൾ പരിപൂർണ്ണ മുവഹീദായി എപ്പോഴാണ് മാറുക? മൂന്നാമത്തെ കാര്യം, ആ തൗഹീദിനെ ഇല്ലാതെയാക്കുന്ന ഷിർക്കിനെ കുറിച്ചുള്ള ഭയം വേണം. ഇബ്രാഹിം നബി വരെ ഭയന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അതിനെ കുറിച്ചുള്ള ഭയം, അതിന്റെ അൻവാഅകൾ, ഇനങ്ങൾ എന്തൊക്കെയാണ്? മൂന്ന്. നാലാമത്തെ കാര്യം ഹിമായത്തു തൗഹീദ്, തൗഹീദിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഷിർക്ക് എന്തൊക്കെയാന്ന് മനസ്സിലായി. ഇനി തൗഹീദ് അത് പ്രൊട്ടക്ട് ചെയ്യൽ എങ്ങനെയാണ്? നേരെ ഷിർക്കല്ലാത്ത ചില കാര്യങ്ങളുണ്ട് തൗഹീദിനെ പരിപൂർണ്ണ ഇല്ലാതാക്കാത്ത. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നാല് കഴിഞ്ഞില്ല, അവിടെ കൂടി പ്രൊട്ടക്ഷൻ അവസാനിച്ചു. തൗഹീദിന്റെ ആ പ്രൊട്ടക്ഷൻ, ആ വലയത്തിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം? ഹിമായത്തു ഹിമത് തൗഹീദ്, തൗഹീദിന്റെ ആ പ്രൊട്ടക്ഷൻ, ആ വലയത്തെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം? ഇത് അഞ്ച് കാര്യങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളും. ഇതാണ് എന്റെ അഞ്ച് ദവായറുകൾ. അപ്പൊ ഒന്നുകൂടി പറയാം. ഒന്ന്, ഒന്നാമത്തെ ഭാഗം മഅരിഫത്തു തൗഹീദ്, തൗഹീദ് എന്താണ്. രണ്ട്, തഹ്ഖീഖു തൗഹീദ്, തൗഹീദ് എങ്ങനെ പരിപൂർണമാക്കാം. ഇതൊക്കെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ ആണ് ഇതൊക്കെ അതിൽ പെട്ടത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഇതൊക്കെ അതിൽ പെടും. മൂന്ന്, അൽ ഖൗഫു മിന അശ്ശിർക് ബി അൻവാഇഹി, ഷിർക്കിനെ കുറിച്ചുള്ള ഭയം അതിന്റെ ഓരോ ഇനങ്ങളോട്. നാല്, ഹിമായത്തു തൗഹീദ്, തൗഹീദിനെ സംരക്ഷിക്കൽ. അഞ്ച്, ഹിമായത്തു ഹിമത് തൗഹീദ്, തൗഹീദിന്റെ ആ പ്രൊട്ടക്ഷൻ, ആ വലയത്തെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്തേ ഉള്ളൂ, പരിപൂർണമായ സംരക്ഷണം അതിന് വരുള്ളൂ. ഇനി കിതാബുമായി ബന്ധപ്പെട്ട വേറെ ചില വിവരങ്ങൾ. 66 അധ്യായങ്ങൾ കിതാബിലുണ്ട്. അൽ അബ്വാബ് 66. ആദ്യത്തെ കിതാബു തൗഹീദ് എന്ന അധ്യായം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, അദ്ദേഹം കിതാബ് തുടങ്ങിയൊരു മുഖദ്ദിമുണ്ട്, അത് ഒഴിച്ചു നിർത്തിയാൽ പിന്നെ 66 അധ്യായങ്ങളുണ്ട്. അദ്ദേഹം ഈ പുസ്തകത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആയത്തുകളുടെ എണ്ണം 88. 88 ആയത്തുകൾ വന്നിട്ടുണ്ട്. ഹദീസുകൾ 135 ഹദീസുകളുണ്ട്. ഒരു കവി പാടി, സലാസും വശിത്തൂനൽ അബ്വാബു ഖബ്ലഹ കിതാബുൻ ബിതൗഹീദിൻ തഫറദ ജാമിഅ. അതിന്റെ എണ്ണം പറയുന്ന ഒരു കവിതയാണ്. ومجموع آيات حوطي نشرها 80 زانت مع 80 مجامع. ഈ കവിതയ്ക്ക് അർത്ഥം പറയാൻ കുറച്ച് സമയം പോകും. കിതാബ് തൗഹീദിൽ ഒരു ബാബിൽ വന്ന മസ്അലകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ മസ്അലകൾ വന്നത് 30 മസ്അലകളാണ്. ഏറ്റവും ഒരു ബാബിൽ വന്ന മസ്അലകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ട് 30 ആണ്, ഏറ്റവും കുറവ് 2. ഇതൊക്കെ മൊത്തത്തിൽ ആ കിതാബിനെ കുറിച്ച് മൊത്തത്തിൽ ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അല്ല, അപ്പൊ ഈ എണ്ണങ്ങൾ കൃത്യമായി പഠിച്ചെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ആ കിതാബിനെ കുറിച്ച് മൊത്തത്തിൽ ധാരണ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഈ പുസ്തകത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും അനേകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടയാളാണ് സുലൈമാൻ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന്റെ പേരമകൻ പറഞ്ഞിട്ടുണ്ട്, ഹുവ കിതാബുൻ ഫർദുൻ ഫീ മഅനാഹു, ഈ ആശയത്തിൽ വന്ന കിതാബുകൾ ഒരു വേറിട്ട് നിൽക്കുന്ന കിതാബാണ്. ലം യസ്ബിഖുഹു ഇലൈഹി സാബിഖുൻ വലാ ലഹിഖഹു ഫീഹി ലാഹിഖുൻ, ഇതിനു മുന്നേ ഇതുപോലൊരു ഗ്രന്ഥം വേറെ രചിക്കപ്പെട്ടിട്ടില്ല. വലിയ വലിയ പണ്ഡിതന്മാർ പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. ഇതിനു മുന്നേ വേറൊരാളും ഇങ്ങനെ രചിച്ചിട്ടില്ലാന്ന് സാധാരണക്കാരനായ ഒരാൾ പറയുമ്പോൾ ഒരു അർത്ഥമില്ല. പക്ഷെ വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറയുകയാണ് ഇതിനു മുന്നേ ഇതുപോലൊരു കിതാബ് വേറെ രചിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ തൗഹീദ് മാത്രം പറയുന്ന കിതാബ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കിതാബാണ് എല്ലാ കിതാബുകൾക്കും മേലെയുള്ളത്. അതിന്റെ ഫദ്ല് പ്രത്യേകം തന്നെ നമുക്കറിയാവുന്നതാണ്. ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ അർ-റിസാല എന്ന ഗ്രന്ഥം ധാരാളം തവണ അദ്ദേഹം മാറ്റി എഴുതിയിട്ടുണ്ട്. അനേകം തവണ, എണ്ണ എനിക്ക് ഓർമ്മയില്ല, കുറച്ചധികം തവണ അദ്ദേഹം അർ-റിസാല ഓരോ തവണ അദ്ദേഹം മാറ്റി എഴുതുമായിരുന്നു. എന്നാൽ വീണ്ടും വീണ്ടും തെറ്റുകൾ ശരിയാക്കിയിട്ടും കൂടുതൽ മേന്മ വരുത്തിയിട്ടും ഒക്കെ അദ്ദേഹം മാറ്റാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹം പറയുകയുണ്ടായി, ഇമാം ഷാഫിഈ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഅബ അല്ലാഹു ഇല്ല അൻ യുതിമ്മ ഗൈറ കിതാബഹു, അല്ലാഹുവിന്റെ കിതാബല്ലാതെ ഖുർആൻ അല്ലാതെ മറ്റൊരു കിതാബിനും പരിപൂർണത വരിക എന്നത് അതൊരിക്കലും അല്ലാഹു സമ്മതിക്കില്ല. കാരണം ഓരോ തവണ അദ്ദേഹം മാറ്റിയെടുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം വിചാരിക്കും ഓരോ തവണ കഴിയുമ്പോൾ ഇപ്പൊ ഉഷാറായിട്ടും വിചാരിക്കും, പിന്നെ നോക്കുമ്പോൾ പിന്നെ എന്താ അതിൽ കുറവ്, പിന്നെ അത് ശരിയാക്കും. മാത്രമല്ല പണ്ഡിതന്മാർ ചില പറഞ്ഞത് കാണാം, ഏതൊരു മനുഷ്യനും ഒരു കിതാബ് എഴുതി, അല്ലെങ്കിൽ ത്വാലിബുൽ ഇൽമ് ആണെങ്കിൽ അവനത് എഴുതി വെച്ച് രണ്ടാമത്തെ ദിവസം എടുത്ത് വായിച്ചു നോക്കിയാൽ അതിൽ കുറവ് അവന് കാണാൻ പറ്റും. കാരണം അവന്റെ ത്വാലിബുൽ ഇൽമ് എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എഴുതിയതായിരിക്കില്ല ഇന്നത്തെ അവസ്ഥ, അവന്റെ വിജ്ഞാനം വർദ്ധിച്ചിട്ടുണ്ടാകും. അപ്പൊ കിതാബ് തൗഹീദിനെ കുറിച്ച് നമ്മൾ ഈ ഫളാഇലും സിറാത്തൊക്കെ പറയുമ്പോൾ അത് ഖുർആൻ പോലത്തെ ഒരു കിതാബാണെന്നല്ല നമ്മൾ പറയുന്നത്. തൗഹീദിന്റെ വിഷയത്തിൽ മനുഷ്യന്മാർ എഴുതിയ കിതാബുകളിൽ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കിതാബ് ഈ കിതാബാണ്. ഈ പുസ്തകം ഹിഫ്ളു ചെയ്യാൻ പല പണ്ഡിതന്മാരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ സഅദി, അബ്ദുറഹ്മാൻ നാസർ സഅദി, നമ്മൾ തഫ്സീർ സഅദി വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹിഫ്ളു ചെയ്യാൻ പറഞ്ഞ പണ്ഡിതന്മാരിൽ ഉപദേശിച്ച ആളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുള്ളാഹ്. അങ്ങനെ പല പണ്ഡിതന്മാരും ഈ പുസ്തകം ഹിഫ്ളു ചെയ്യാൻ പ്രേരിപ്പിച്ചു. എനിക്ക് നിങ്ങളോടും എന്നോടും വസിയത്ത് ചെയ്യാനുള്ളത്, നമ്മളിത് പഠിക്കുന്നതിനനുസരിച്ച് വളരെ കുറച്ച് നമ്മൾ എടുക്കണം. ഒരു ദിവസം വളരെ ചെറിയ മബ്ലഗ എടുക്കണം, ഒരായത്ത് ഒരു ഹദീസ് അത്ര എടുക്കണം. ആ ആയത്ത് ഹദീസ് അടുത്ത ആഴ്ചത്തേക്ക് പഠിച്ചു വരാം. ഒരാഴ്ച രണ്ട് ക്ലാസ്സേ ഉള്ളൂ. ആ രണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ആയത്തുള്ള ഹദീസുകളും എന്തു വന്നാലും ഹിഫ്ളാക്കാം. ഉറക്കത്തിൽ എഴുന്നേറ്റ് വിളിച്ചു വെച്ചാലും കിട്ടാം ആ രൂപത്തിൽ. എന്റെ ചില ഉസ്താമാർ പറയാറുണ്ടായിരുന്നു, ഹിഫ്ളിനെ പറ്റി പറയുമ്പോൾ ഖബർ നിന്നോട് ചോദിച്ചാലും നിനക്ക് കിട്ടണം, അതേപോലെ നീ ഹിഫ്ളാക്കണം. അപ്പൊ ആ രൂപത്തിൽ കിതാബ് തൗഹീദ് മൊത്തം നമ്മൾ ഹിഫ്ളാക്കാം, മൊത്തം കിതാബ് ഒന്നാകെ ഹിഫ്ളാക്കാം. അത് എളുപ്പമുള്ള കാര്യമാണ്, വളരെ പ്രയാസമൊന്നുമില്ല. ഇത് മെസായിലുകൾ വേണമെങ്കിൽ ഉദ്ദേശിക്കുന്നവർക്ക് ഒഴിവാക്കാം, അതല്ലാത്ത ആ പുസ്തകത്തിന്റെ മറ്റിനൊന്നാകെ ഹിഫ്ളാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ പുസ്തകം ഷർഹ് നടത്തുക എന്നത് മിക്ക സലഫി മർക്കസുകളുടെയും രീതിയാണ്. അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പല ഇപ്പോൾ ഹറമിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, തൗഹീദ് എടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അതന്നെ തുടങ്ങും, പിന്നെ അതന്നെ തുടങ്ങും, അതന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നത് പല മർക്കസുകളുടെ രീതിയിൽപ്പെട്ടതാണ്. മാത്രമല്ല മുഹമ്മദ് ഇബ്രാഹിം അലി ഷെയ്ഖ് അദ്ദേഹം ഇബ്നു ബാസിന്റെ ഉസ്താദാണ്. നിങ്ങൾ പലർക്കും ഇബ്നു ബാസിനെ പരിചയം ഉണ്ടാവും. ഇബ്നു ബാസിന്റെ പ്രമുഖനായ ഉസ്താദാണ് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അലി ഷെയ്ഖ്. അദ്ദേഹം ചില ഖാദിമാർക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാം, തജ്ലിസ് ഫി സൂഖി വയഖ്റഉ അലൈക ഫി കിതാബ് തൗഹീദ്, നീ അങ്ങാടിയിൽ പോയിരിക്കുക, എന്നിട്ട് നിനക്ക് കിതാബ് തൗഹീദ് വേറൊരാൾ വായിച്ചരട്ടെ, വതതകല്ലം അലൈഹി ബിമാ തയസർ, എന്നിട്ട് നിനക്ക് മനസ്സിലായ അതിന് ചെറിയ രൂപത്തിലുള്ള ഷർഹ് നീ പറഞ്ഞു കൊടുക്കുക. അത്രമാത്രം കിതാബ് തൗഹീദ് അവർ പഠിപ്പിച്ചിരുന്നു. അങ്ങാടിയിൽ പോയിരുന്നു വരെ വായിക്കാൻ മറക്കുന്നു, കാരണം എന്താ, ജനങ്ങൾ തൗഹീദ് പഠിക്കാൻ വേണ്ടി. ഈ പുസ്തകം ആ നാട് ഈ കോലത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്ക് വന്നതിൽ ഈ പുസ്തകത്തിന് വലിയ പങ്കുണ്ട്. ഇപ്പൊ അടുത്ത് ലിബിയയിൽ പലതവണ പറഞ്ഞ സംഭവമാണ്, ലിബിയയിൽ ഖദ്ദാഫിയുടെ മരണത്തിന് ശേഷം, ഖദ്ദാഫിയുള്ള കാലഘട്ടത്തിൽ അവിടെയുള്ള മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് സലഫികൾ വളരെ പ്രയാസത്തിലായിരുന്നു. രണ്ടാൾക്കാർ താടി വെച്ച് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൂടെ നടന്നു പോയിക്കഴിഞ്ഞാൽ ജയിലിൽ പിടിച്ചിടും, അത്ര വരെ പ്രയാസം അനുഭവിച്ച കാലഘട്ടമായിരുന്നു അൽക്കാണ്. ലിബിയയിലെ അവസ്ഥ അതായിരുന്നു. ഖദ്ദാഫി കൊല്ലപ്പെട്ടതിന് ശേഷം സലഫി സഹോദരങ്ങളായ ചില ആളുകൾ പണ്ഡിതന്മാരുടെ സഹായത്തോടുകൂടി പള്ളികളുടെ അടുത്തും അല്ലെങ്കിൽ പള്ളിൻ്റെ ഉള്ളിലോ ചില വീടുകളിലൊക്കെ വെച്ച് കിതാബ് തൗഹീദ് പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ കുറെ മുന്നേ വായിച്ചതാണ്, അന്ന് ചില ആളുകൾ ലിബിയയിൽ പോയ യാത്രാ വിവരണം എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. അപ്പോൾ അവർ പറയാണ് 200-ൽ അധികം മക്ബറകളാണ് ജനങ്ങളുടെ സഹായത്തോടുകൂടി അവർ പൊളിച്ചത് മാറ്റിയത്. അതിനവരെ സഹായിച്ച കിതാബാണ് കിതാബ് തൗഹീദ്. 200-ൽ അധികം മക്ബറകൾ ജനങ്ങളുടെ സഹായത്തോടുകൂടി, ആൾക്കാരിങ്ങനെ പള്ളി കമ്മിറ്റിൻ്റെ പ്രസിഡന്റൊക്കെയാണ് JCB കൊണ്ടുവരാൻ പൈസ ചിലവാക്കുന്നത്. എന്നിട്ടാണ് ഖബറുകൾ പൊളിച്ചിടുക. ഒരാളുടെയും സഹായമില്ല, ഗവൺമെന്റിന്റെ യാതൊരു സഹായമില്ല, നാട്ടുകാരൊന്നാകെ തൗഹീദിലേക്ക് വരും. അത് ഈ കിതാബിനുള്ള ബറക്കത്തിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാ നമ്മളും പ്രതീക്ഷിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം ഉണ്ടെങ്കിൽ അത് തന്നെയാണ്. തൗഹീദിന്റെ ഒരു രാജ്യമായ ഒരു നാടായി ഈ നാട് മാറാനാണ് ഇൻഷാ അല്ലാഹു ബില്ലാഹി തൗഫീഖ്. അപ്പോൾ ഈ കിതാബിന് അങ്ങനെയുള്ള ബറക്കത്ത് സ്ഥിരപ്പെട്ടതാണ്, നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ കാര്യമാണ്. പല നാടുകളിലും ഈ രൂപത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇനി ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അലി ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞ ഒരു കഥ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ കഥയുടെ അറബി വായിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു, അബ്ദുറഹ്മാൻ അൽ ബക്കറി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ, അദ്ദേഹം സൗദിയിൽ നജദിൽ മതവിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം അമ്മാനിലേക്ക് യാത്ര ചെയ്തു. അമ്മാനിൽ അദ്ദേഹം ഒരു മദ്രസ തുറക്കുകയും അവിടെ ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതിനിടയ്ക്ക് അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര പോയി. അങ്ങനെ ഒരു പകുതി വർഷത്തോളം അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചു ചെലവഴിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു പള്ളിയുടെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്, ഇന്ത്യയിലുള്ള ഒരു പള്ളിയുടെ അടുത്തായിരുന്നു. ഈ പള്ളിയിൽ ഒരു മുദരിസ്, ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ ഇയാള് നമസ്കാരം കഴിഞ്ഞാൽ ഈ ഉസ്താദ് എപ്പോഴും മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെതിരെ ശാപപ്രാർത്ഥന നടത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാവരും ആമീൻ പറയും. ഇദ്ദേഹത്തിന് ഇത് വലിയ പ്രയാസമുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഒരു അറബിയാണ് നാട്ടിൽ വന്നിട്ടുള്ളത് എന്ന നിലക്ക് ഈ മുദരിസ്, ഈ ഉസ്താദ്, അയാൾ ഇദ്ദേഹത്തിന്റെ, അതായത് അൽ ബക്കറിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അറബി സംസാരിക്കുന്നയാളാണ്, എനിക്ക് നന്നായി അറബി അറിയാം, പക്ഷേ അറബികൾ അവരുടെ അടുത്ത് അറബി പഠിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുമായി കുറച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വന്നാൽ കുറച്ചു നേരം ചെലവഴിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, വീട്ടിലേക്ക് ക്ഷണിച്ചു. ബക്കറി തന്റെ വീട്ടിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ക്ഷണിച്ച സന്ദർഭത്തിൽ അദ്ദേഹം കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥം, അതിന്റെ ചട്ട അദ്ദേഹം കീറിക്കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചായ കുടിക്കുന്ന മേശയുടെ അവിടെ പുസ്തകം കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഇദ്ദേഹം ഈ ഉസ്താദ് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞാൻ കുറച്ച് ബത്തീഹ് എന്ന് പറഞ്ഞാൽ തണ്ണിമത്തനാണ്, അത് ഞാൻ കുറച്ച് മുറിക്കട്ടെ എന്ന് പറഞ്ഞ അടുക്കളയ്ക്ക്. അടുക്കളയിൽ പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇയാൾ പുസ്തകം എടുത്തു വായിക്കുന്നു. അങ്ങനെ ഇയാൾ ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഇയാൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, വലിയ മൻഹാദൽ കിതാബ്, ആരുടേതാണ് ഈ കിതാബ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദിഹി തറാജിം ഷബ്ബഹ തറാജിം അൽ ബുഖാരി, ഈ തർജുമകൾ, ഈ പുസ്തകത്തിലുള്ള തലക്കെട്ടുകൾ ഇമാം ബുഖാരി കൊടുക്കുന്ന തലക്കെട്ടുകൾ പോലെയുണ്ട്. ധാര കിതാബാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അറിയാത്ത പോലെ അദ്ദേഹം വന്നു. അദ്ദേഹം അയാൾക്ക് അറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല എന്ന രൂപത്തിൽ വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹാദ വല്ലാഹി നസ്ഉൽ ബുഖാരി, ഇത് ബുഖാരി തന്നെയാണ്, ഇത് വേറെ ആരല്ല, ഇത് ബുഖാരിയാണ് എഴുതിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ലാ അദ്രി, ഒരു കാര്യം ചെയ്യാൻ എനിക്കറിയില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ മക്തബ, ഒരു ലൈബ്രറി കൈകാര്യം ചെയ്യുന്ന ഒരാൾ, ഇയാളുടെ അടുക്കൽ നമുക്ക് പോയിട്ട് ചോദിച്ചോളൂ, പുസ്തകാരുടെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും മക്തബയിലേക്ക് പോയി. ഷെയ്ഖ് അൽ ഗസവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ഈ പുസ്തകം കാണിച്ചു കൊടുത്തു. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി, കാര്യം മനസ്സിലായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, മജ്മുഅത്തു തൗഹീദ് എന്ന ഷെയ്ഖ് ഹുസൈൻ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബുകൾ മാത്രം പ്രൊഡ്യൂസ് കിതാബുകൾ മജ്മുഉത്ത് തൗഹീദ്, ഈ കിതാബ് അദ്ദേഹം കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം കിതാബ് തൗഹീദും ഈ പുസ്തകവും ചട്ടയില്ലാത്ത ഈ പുസ്തകവും ഇതും തമ്മിൽ നോക്കി, വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബാണ്. അപ്പോൾ فقال العالم الهندي مغضبا وبصوت عال كافر ابي ഇന്ത്യക്കാരൻ ആയ ഉസ്താദ് അയാൾ ഉറക്കനായ അയാൾ ദേശത്തിൽ അയാൾ പറഞ്ഞു, കാഫിർ, അയാളുടെ കിതാബാണ് ഇത് എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങിയപ്പോൾ അയാൾ ഇദ്ദേഹം പറയുന്നു, ഒസക്കത്തിന് ഒസക്കത്തെ കളിയിലൻ, ഞങ്ങൾ മിണ്ടാതിരുന്നു. ഇത് കാഫിർ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അയാളുടെ തലക്ക് പോയിട്ട് ഇടിച്ചില്ല, ഞങ്ങൾ മിണ്ടാതിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ദേഷ്യം കുറച്ചിങ്ങനെ ക്ഷമിച്ചു. എന്നിട്ട് അദ്ദേഹം ദേഷ്യം അടങ്ങിയപ്പോൾ അദ്ദേഹം ഇത്രയും ചെയ്ത കാര്യത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നി. എന്നിട്ട് അദ്ദേഹം ആ പുസ്തകം കൊണ്ടുപോയി അദ്ദേഹം വായിച്ചു. എന്നിട്ട് അദ്ദേഹം പിന്നീട് പിന്നെ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളായി മാറി. മാത്രം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആമീൻ പറയാനും തുടങ്ങി. മാത്രമല്ല കിതാബ് തൗഹീദ് അദ്ദേഹം അവിടെ പഠിപ്പിക്കാനും തുടങ്ങി. അങ്ങനെ ഉള്ള ഒരു സംഭവം ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഫതാവ റസായിൽ എന്ന പുസ്തകത്തിൽ ഒന്നാം വാല്യം 75 മുതൽ 76 വരെയുള്ള പേജുകൾ ഈ സംഭവം കാണാം. ഫതാവ റസായിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം, ഈ കിതാബിൽ നമുക്ക് ഈ സംഭവം കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പുസ്തകത്തെ പറ്റിയും ഷെയ്ഖിനെ പറ്റിയും ചുരുക്കി നമുക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ചരിത്രവും മറ്റും ഡീറ്റെയിൽ ആയി പഠിക്കാൻ സാധിക്കാവുന്നവർ അതിന് ശ്രമിക്കണം. അല്ലാഹു അൽ മുവഫ്ഖു സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.